നമസ്കാരം ശ്രീ കേശവൻകുട്ടി.
നമസ്കാരം.
ഒരു ഷെഫായിട്ട് താങ്കൾ എങ്ങനെയാണ് ഇറാഖിലേക്ക് എത്തിയത് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
ആക്ച്വലി ഞാൻ വന്നിട്ട് പണ്ട് അശോക് ഹോട്ടലായിരുന്നു പണിയെടുത്തോണ്ട്. അങ്ങനെ വളരെ ഫ്രണ്ട്സ് റിക്രൂട്ട്മെന്റ് ഫോർ ഇറാഖ്. എൻ്റെ ഞാൻ വന്നിട്ട് അങ്ങനെ ഐ വാസ് സെലക്റ്റഡ് ആസ് റെസ്റ്റോറൻറ്റ് മാനേജർ. പിന്നെ ഇറാഖ് പോയ സമയത്ത് ആ കൺട്രി മറ്റുള്ള ഗൾഫ് രാജ്യന്മാരെല്ലാം വളരെ ഒരു കുറച്ചൊക്കെ മോഡേണായിട്ടും വളരെ ഡീസൻ്റായിട്ട് കണ്ടു. പിന്നെ കാറ്ററിംഗ് വൈസിൽ അവർ അത്ര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ആയില്ല. ഇൻഫാൻറ്റ് സ്റ്റേജ് ആണ് കാറ്ററിംഗിൽ.
ഏത് കാലഘട്ടത്തിലായിരുന്നു താങ്കൾ ഇറാഖിലേക്ക് പോയത്?
1979 to 1983. സോ സദ്ദാം ഹുസൈൻ ഹാഡ് എ വെരി വാസ്റ്റ് പ്ലാൻ ഓഫ് അപ്ലിഫ്റ്റിംഗ് ദ ടൂറിസം. ഹി വാസ് ട്രൈങ് ടു ബിൽഡ് അബൌട്ട് നിയർലി 350 ഹോട്ടൽസ് ആൻഡ് സോർട്ട് ഓഫ് വില്ലേജസ്, ടൂറിസ്റ്റ് വില്ലേജസ്. ആൻഡ് പിന്നെ ഞാൻ വന്നിട്ട് ഏതോ കുറേ നോർത്തേൺ ഇറാഖിലെ കുറേ റെസ്റ്റോറൻറ്റ്സുകളെ വിസ് ടു പ്ലാൻ ആൻഡ് ഗോ ദ മെനു ആൻഡ് not many Indian menus, combination of all multi cuisine menus.
Iraqi sarkar vagupil ayirunno thangal avade joli cheyirunnathu?
Adhe, with the ministry of tourism Iraq. Angane work cheyitha pinne 4 varsham undayirunnu. Appozhe nammude Iraq yuddham thodangiyathu. And our ayin munpilayittu nammal General Malhotra had visited, and I had a privilege to do catering for him for nearly 200 Indians, so top brasses of Indians, and he sent me a very good complimentary message also of the food what we provided at this remote areas. Angane pinne Saddam Hussein's party ki enikku cheyana oru opportunity kitti. Adu he was inviting all these ambassadors of the whole throughout the world, nearly 120 ambassadors, and they were staying for 2 days with a lot of breakfast, lunch and dinner. And there is 120 countries embassy, including I met one Indian ambassador, Mr. Shanoy, Peter Shanoy was there. He was a very kind man, very nice man. He liked me very much. And then we made food for him. And one night, there was a dinner of Saddam Hussein. Of course, I was not allowed to be in the premises because we will not be allowed, or no foreigners will be allowed there, except only Iraqis. Then, and we made some Indian food and everything.
താങ്കളെ ഉണ്ടാക്കിയ ഈ ഇന്ത്യൻ ഫുഡെല്ലാം, അല്ലെങ്കിൽ അന്ന് ഉണ്ടാക്കിയ ഇന്ത്യൻ ഫുഡെല്ലാം സദ്ദാം ഹുസൈന് വേണ്ടി കൂടിയായിരുന്നു ഉണ്ടാക്കിയത്?
എല്ലാവർക്കും. സദ്ദാം ഹുസൈൻ, ഹി ആൾസോ ലൈക്ക് ഇന്ത്യൻ, ഹി വെരി ഫോണ്ട് ഓഫ് ഇന്ത്യൻ ഫുഡ്. ആൻഡ് സോ മെനി ഇന്ത്യൻസ് വർക്ക് ഇൻ ഹിസ് പാലസ് ടു മേക്ക് ഇന്ത്യൻ ഫുഡ് ഫോർ ഹിം. ആൻഡ് ഓഫ് കോഴ്സ് ഹി വാസ് വെരി ഫോണ്ട് ഓഫ് ഇന്ത്യൻസ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം അണ്ടർ. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
അന്നൊക്കെ സദ്ദാം ഹുസൈനെ കുറിച്ച് ഒരു ഭീകര ചിത്രമാണല്ലോ പുറത്തേക്കുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവസ്ഥ?
ഞാനൊരു മനുഷ്യനായിട്ടൊന്നും, വളരെ കൈൻഡ് ഹാർട്ടായിട്ടുള്ള മനുഷ്യനാണ് അവിടുത്തെ ആൾക്കാർ, അവിടെ പണിയെടുത്ത ആൾക്കാരും പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച്. അല്ലാതെ ഒരു ഭീകരനായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. പുള്ളിയുടെ പെരുമാറ്റത്തിൽ നിന്നും വളരെ സെക്യൂരിറ്റിയാണ് പുള്ളിക്ക്, ഭയങ്കര സെക്യൂരിറ്റിയാണ്. അത് അവർ സ്റ്റേജ് ബൈ സ്റ്റേജ് സെക്യൂരിറ്റിയാണ് അവർക്കെല്ലാം. ആൻഡ് ഫുഡ് ടേസ്റ്റിംഗ് എല്ലാം ഭയങ്കര വളരെ കൗണ്ടർ ടേസ്റ്റിംഗ് ഫുഡെല്ലാം അവർക്ക് അയാൾ കഴിക്കുന്നതെല്ലാം. അങ്ങനെയൊക്കെ ആയിരുന്നു.
ആ പാർട്ടിക്ക്, സദ്ദാം ഹുസൈൻ്റെ പാർട്ടിക്ക് വേണ്ടി താങ്കൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന കാര്യം ഓർമ്മയുണ്ടോ?
ഞാൻ നമ്മുടെ ഒരു അന്ന് തന്തൂരി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. തന്തൂരി ചിക്കനും ഈ കബാബും ഒക്കെ ഇല്ലേ, അത് വേറെ സൗത്ത് ഇന്ത്യൻ ഡിഷസൊന്നുമില്ല, വേറെ ആൾ നോർത്തേൺ ഡിഷസ്. പിന്നെ ബിരിയാണി, ബട്ട് നോട്ട് വെരി ഹോട്ട്, ടിപ്പിക്കലി ലൈക്ക് ഒരു ഹാഫ് സൈഡ് ഓഫ് ഇന്ത്യൻ ആൻഡ് അറബിക് മിക്സ്ഡ് ഓഫ് ബിരിയാണി, കബാബ്സും പിന്നെ തന്തൂരി ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ നമ്മുടെ റൈത്ത, അതുമാതിരി സാധനം അല്ലാണ്ട്.
ഈ ഒന്നാം ഇറാഖ് യുദ്ധം നടക്കുമ്പോഴും താങ്കൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, അന്ന് അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു?
ഇറാഖ് യുദ്ധ സമയത്ത് ഇറാഖ് വാസ് എ വെരി വെൽത്തി കൺട്രി, വളരെ വളരെ വെൽത്തിയായിട്ട് കൺട്രിയായിരുന്നു. പിന്നെ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസും ആൻഡ് എല്ലായിടത്തും എല്ലാവർക്കും നല്ല ജോലികളും എല്ലാം. ആൻഡ് എവറിങ് വാസ് വെരി ഡിസിപ്ലിൻ. ദ ബസ് നോട്ട് ഈവൺ 1 മിനിറ്റ് ലേറ്റ്, ബസ്സസ് വാസ് റണ്ണിങ്, എവറിങ് വാസ് പെർഫെക്റ്റ്. എല്ലാം നല്ലൊരു ഇതിലായിരുന്നു. യുദ്ധമൊന്നും തോന്നുന്നില്ല അവിടെ ഉണ്ടെന്നും.
പക്ഷേ കുർദിസ്ഥാൻ ഭാഗത്ത് ഒരുപാട് ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണല്ലോ പിന്നീട് റിപ്പോർട്ടുകൾ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ബിഗിനിങ്ങിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ക്യാമ്പുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ ഞാൻ ഒരു അറ്റാക്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതായിട്ട് അത് പുട്ട് ബോംബ് എവരിവേർ, തോന്നിയ സ്ഥലത്തെ കൊണ്ട് ബോംബിടുകയായിരുന്നു. പക്ഷേ ലക്കിലി ആയി എസ്കേപ്ഡ് ഫ്രം ദ ബോംബിങ് ഉണ്ടായുള്ളൂ. അവർ രാവിലെ 4 മണിക്ക് ഒരു 5-8 ബോംബ് കൊണ്ട് ആ കോമ്പൗണ്ട് കൊണ്ട് തട്ടിയിരുന്നു. അതിലത്തെ എൻ്റെ രണ്ട് ഫ്ലാറ്റ്സും പോയി. എൻ്റെ ഫ്ലാറ്റിൽ മാത്രം പോയില്ല ബോംബ്. അങ്ങനെ ആൾക്കാരും മരിച്ചതൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇട്ട് ഞാൻ മരിച്ചു കാണും, ഞാൻ ഒരാളുണ്ട് ആ ബിൽഡിംഗ് താമസിച്ചുകൊണ്ടെന്നും. അങ്ങനെയൊന്നും സംഭവിച്ചില്ല, അതൊരു മിറാക്കിൽ തന്നെ പറയാം. പിന്നെ നമ്മളെ ഈ കുർദികൾ പിടിച്ചിട്ട് പോകുന്ന ദിവസം സുപ്രഭാതത്തിൽ കുർദികൾ അവർ തിങ്ങായം, ഞാൻ ഈജിപ്ഷ്യനാണെന്ന് വിചാരിച്ചു, ഇന്ത്യൻസിന് എതിരായിട്ടില്ല, അവർ നമ്മളെക്കാൾ ഈജിപ്ഷ്യന്മാരുണ്ട്, ഈജി അറബികളെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് കുർദികൾക്ക്. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങളുണ്ടായി ഇറാഖിൽ. പക്ഷെ അവരെന്നെ ഒന്നും ചെയ്തില്ല അവർ. ആൻഡ് ഇറാഖീസ് വളരെ നല്ലൊരു മനുഷ്യന്മാരാണ്, വളരെ കോപ്പറേറ്റീവ്, വളരെ ഒരാളവിൽ അസൂയൊന്നും ഞാൻ അവിടെ കണ്ടില്ല ആൾക്കാരുടെ പേരിൽ.
ഈ ഒരു പാചകരംഗത്തേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിയത്?
എൻ്റെ അമ്മാൻ ഹോട്ടലുണ്ടായിരുന്നു മദ്രാസിൽ. അപ്പോൾ എൻ്റെ അമ്മാൻ എന്നെ ഹോട്ടലിൽ ഇറാക്കാനുള്ള പ്ലാന്, അതൊന്നും നടന്നില്ല, അതൊക്കെ നമ്മുടെ വിധി വേറെ വിധത്തിൽ കൂടെ പോയി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മ അതിനുവേണ്ടി അയച്ചത്, പക്ഷേ അത് വേറെ വിധത്തിലായി പോയി. അങ്ങനെ കാറ്ററിംഗ് കോളേജ് ചേരാൻ തന്നെ കാരണം, ഐ പാസ് മൈ കാറ്ററിംഗ് ഫ്രം മദ്രാസ് കാറ്ററിംഗ് കോളേജ് 1970. ഐ എം എ ഗ്രാജുവേറ്റ്. അങ്ങനെ ഞാൻ അശോകയിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. ദാറ്റ് ഈസ് യുനോ ഫുഡ് എംപ്ലോയി ട്രെയിനി ആയിട്ട് ജോയിൻ. അങ്ങനെ വി ഹാവ് ടു ഗോ വേരിയസ് ഫീൽഡ്സ് ഇൻ ദ കിച്ചണിലൊക്കെ പണിയെടുക്കുക, അങ്ങനെ പലതായിട്ട്. ദെൻ ഐ ബിക്കെയിം ആസ് ഒഫിഷ്യേറ്റിംഗ് റെസ്റ്റോറൻറ്റ് മാനേജായിട്ട് അശോകയിൽ നിന്ന്. അങ്ങനെ ദെൻ ഇറാഖിലേക്ക് അങ്ങനെ പോവായിരുന്നു.
പിന്നീട് താങ്കൾ എയർ ഇന്ത്യയിൽ കാറ്ററിംഗ് മാനേജറായിട്ടും ജോലി ചെയ്തിട്ടുണ്ടല്ലോ, അന്നത്തെ ഒരു അനുഭവം എന്തായിരുന്നു എന്ന കാര്യം കൂടെ വിശദീകരിക്കാമോ?
ആ സമയത്ത് ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യായിരുന്നു, എയർ ഇന്ത്യ ഹോട്ടൽ ഗ്രൂപ്പിൽ, ഇത് ഫയർ കിച്ചൺ. സോ ഐ ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ വിത്ത് വെങ്കട്ടറാമൻ. അവരുടെ ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് ഫുഡുണ്ടാകും, അവരുടെ കൂടെ ക്യാമ്പിൽ ഫുഡുണ്ടാകും. ഇപ്പോഴത്തെ വെങ്കട്ടറാമൻ്റെ വെജിറ്റേറിയൻ ഫുഡ് വളരെ ഇഷ്ടമായിരിക്കും, എൻ്റെ വെജിറ്റേറിയൻ ഫുഡുകൾ. അങ്ങനെ രജീവ്ഗാന്ധി, അവരുടെ രജീവ്ഗാന്ധിക്ക് വേണ്ടി ഞാൻ, അല്ല രാജൻപിള്ള, രാജൻപിള്ള ഉണ്ട് മരിച്ചുപോയി, രാജൻപിള്ളിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഫുഡുണ്ടാകും. പുള്ളി ബോംബെ വന്ന രാജൻജത്തിലൂടെ വീട്ടിൽ ഞാൻ എപ്പോഴും ഫുഡ്, 150 പാർട്ടി ഞാൻ ആ സൗത്ത് ഫുഡ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഐ ഡിഡ് അബൌട്ട് 4-5 times ഫോർ രാജൻപിള്ള. നമ്മുടെ ഈ അവിയലും ആൾ കേരള ഫുഡ്, പിന്നെ നമ്മുടെ ഫിഷ് കറി, കുടമ്പുളിട്ട ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ 4-5 ഐ ഹാഡ് ഓപ്പർച്യൂണിറ്റി. ദേവൻ ഗുഡ് ടേം രാജൻ ജത്ലിയും രാജൻപിള്ളിയും ഈ രജീവ്ഗാന്ധിയൊക്കെ ആയിട്ട് തന്നു. ഹി ആൾസോ രജീവ്ഗാന്ധി ആൾസോ കം സം ടൈം ഫോർ എ പാർട്ടി. സീക്രട്ടായിട്ട് വന്നിരുന്നു അവൾ നൈറ്റിൽ ബോംബെയിൽ രാജൻജത്തിലെ വീട്ടിൽ, ആരും അറിയില്ല, ബട്ട് ഹി കംസ്. ദെൻ രാജൻജത്ലി വാസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് എയർ ഇന്ത്യ. അങ്ങനെയൊക്കെ ഉണ്ടായ ഓരോ സംഘങ്ങൾ. പിന്നെ
പാചകരംഗത്ത് ഒരുപാട് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണെന്ന് താങ്കളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്?
ഞാൻ കുറേ ഡിഷുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ഐഡിയകൾ. സപ്പോസ് പിന്നെ ഞാൻ എൻ്റെ ഓൺ വേ ഓഫ് ബിരിയാണി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പല വിധത്തിലും ഞാൻ ബിരിയാണികൾ ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ ചില ആ സമയത്തൊരു ഐഡിയ വരും, അതുമാതിരി ചെയ്യും. ഞാൻ കിച്ചണിൽ പോയി എനിക്കൊരു പോയട്രി എഴുതുന്നമാതിരി, പോയം എഴുതുമ്പോൾ എനിക്കൊരു ഐഡിയ വരും മൈൻഡിൽ. അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്യും. അത് വെച്ചിട്ട് ആ സമയത്ത് എഴുതിയെടുത്ത് ആ റെസിപ്പി ആവും. എനിക്ക് തന്നെ അറിയില്ല, ചില സമയം ഞാൻ റെസിപ്പി മാറിപ്പോകും. പിന്നെ ആ റെസിപ്പി ആ സമയത്ത് എഴുതി ഒരു ഇൻസ്റ്റൻ്റായിട്ട് വരും ഐഡിയ. അങ്ങനെ ഓരോ ഐഡിയൽ ഐറ്റംസ് ഉണ്ടാക്കാം.
വളരെയധികം നന്ദി ശ്രീ കേശവൻകുട്ടി ഇത്രയും നേരം SBS മലയാളം റേഡിയോയോട് സംസാരിച്ചതിന്.
താങ്ക് യു.